നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാദ്യം മാർക്കറ്റ് പൾസ്. ഇതിൽ ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ബോർഡ് അംഗവും മൈൻഡ്രി നേഴ്സിംഗ് സൊല്യൂഷൻ സിഇഒയുമായ ജിജോ ജോണുമായുള്ള സംഭാഷണം. തുടർന്ന് അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. മലയാളം എഫ് എമ്മിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിനു മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഇന്നത്തെ മാർക്കറ്റ് പൾസിൽ ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനും മലയാളിയുമായ മൈൻഡ്രി നേഴ്സിംഗ് സൊല്യൂഷൻ സിഇഒ ജിജോ ജോണുമായുള്ള അഭിമുഖം. ഇതിൽ ജിജോ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാമിനേഷൻ അഥവാ ഓസ്കയെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നേഴ്സിംഗ് മേഖലയിൽ നിലവിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു. കേൾക്കാം ഒരു മലയാളി നേഴ്സിന്റെ വിജയഗാഥ രണ്ടാം ഭാഗം.
കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടുത്തെ ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത്. ഒരു പേഷ്യൻ്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അവരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ദേർ ഇസ് നോ വാല്യൂ. നമ്മൾ എം എസ് സി നേഴ്സാണോ, നമ്മൾ പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ഇവിടെ ഇംഗ്ലീഷാണ് മെയിൻ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത്രത്തോളം നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാകും. ഇനി അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ പേപ്പർ വർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും ഞാൻ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഒ ഇ ടി നിങ്ങൾ വീണ്ടും പോയി പഠിച്ച് എഴുതി ഒന്നുകൂടെ ഫ്രഷ് ആപ്ലിക്കേഷൻ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പീലുള്ള ആൾക്കാർ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ കൗൺസിൽ അല്ലെങ്കിൽ അതായത് റെസ്പെക്റ്റീവ് ഓതോറിറ്റി ഒ ഇ ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഏതോ ഓതോറിറ്റി ആയിട്ട് പോയി അപ്പീൽ കൊടുക്കുക. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ഹാവ് ദ ഹോൾ റൈറ്റ് ടു അപ്പീൽ ഇറ്റ്, ബട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൗൺസിൽ അല്ലെങ്കിൽ ഒ ഇ ടി. ഇനി എഴുതാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവൻ ഞാൻ എനിക്ക് മനസ്സിലാക്കിയ ഒരു ഏജൻസി നിന്നോട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒ ഇ ടി എഴുതിയേക്കുന്നതാണ് എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻ പോയിരിക്കുന്നത്. സോ നമ്മൾ ഖത്തറിലും കുവൈറ്റിലും ഗൾഫിലും നിൽക്കുന്ന ആൾക്കാർ എന്തിന് ചണ്ഡീഗഡ് വരെ പോയി എക്സാം എഴുതി എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ ലീവിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഒ ഇ ടി എക്സാമിനേഷൻ ഡേറ്റ് കിട്ടുന്നത് നോക്കി എഴുതുന്നതാണ് അവർ. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും സേഫായിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോയി എക്സാമിനേഷൻ എഴുതാൻ ശ്രദ്ധിക്കുക. ഞാൻ ആ ഒരു സ്റ്റേറ്റിനെ വില കുറച്ച് കാണുന്നില്ല, അവിടെ എന്താണ് നടന്നത് നമുക്കറിയത്തില്ല, അത് ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അഫക്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ. അതേപോലെ വേറെ ഒരേ കുറേ എക്സാമിനേഷൻ സെൻ്ററുകളും കുറേ സ്റ്റേറ്റുകളും ഇതിൻ്റെ ലിസ്റ്റിലുണ്ട്. നമ്മളിപ്പം എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്നതിന് ഏറ്റവും അടുത്തിട്ടുള്ള ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഒ ഇ ടി സെൻ്ററിൽ ഇപ്പോൾ എഴുതുക. നമുക്ക്
എന്തെങ്കിലും കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഫ്ലാഗിങ്ങോ അങ്ങനെ?
അത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്കും നാട്ടിലെ ഒ ഇ ടി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു കാൻഡിഡേറ്റിന് എക്സാം ബുക്ക് ചെയ്ത് കൊടുക്കാറില്ല പൊതുവെ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ റേസ് ആയതിനു ശേഷം. അപ്പം എപ്പോഴും കാൻഡിഡേറ്റിനോട് തന്നെ എക്സാമിനേഷൻ ബുക്ക് ചെയ്യാൻ പറയുക, അവരുടെ തന്നെ സ്വന്തം കാർഡിൽ നിന്ന് എക്സാം ബുക്ക് ചെയ്യുക. ഇപ്പം എനിക്കിപ്പം 50 കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ 50 കാൻഡിഡേറ്റിന് എൻ്റെ എക്സാം സെൻറ്ററിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പം തന്നെ അതൊരു അതിനകത്ത് തന്നെ ഒരു ട്രിഗർ ഉണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ. അതപ്പം ഞാൻ 50 പേരെ ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ട് 10 പേർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ രീതിയിലാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ളത് ബാക്കി 40 പേര് അറിയുന്നില്ലല്ലോ. അപ്പൊ ഈ 50 പേരെ ഒരേപോലെ ഇത് ബാധിക്കും, കാരണം ഈ ബുക്ക് ചെയ്തേക്കുന്ന എല്ലാം ഒരേ ഐ പി അഡ്രസ്സിൽ നിന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം സേഫ് ആക്കുക, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ച് അതിനകത്തോട്ട് വേവലാതിപ്പെടാതെ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി വെച്ച് തന്നെ
ഡ്യൂ ഡിലിജൻസ് ചെയ്യുക.
നമ്മൾ തന്നെ നമ്മളുടെ ഒരു ആവശ്യകതയാണ്. എക്സാമിനേഷൻ ബുക്ക് ചെയ്യുന്ന വലിയ സംഭവമൊന്നുമല്ല, വളരെ ഈസി വിൻഡോ ആണ്. അതൊക്കെ നമ്മളത് പഠിക്കണം, മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. നമ്മളത് സ്വന്തമായിട്ട് നമ്മുടെ കാർഡിൽ നിന്ന് എക്സാമിനേഷൻ ബുക്ക് ചെയ്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ട്രസ്റ്റ് ആയിട്ടുള്ള നമുക്ക് അവിടെ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെ വേറെ ആരെങ്കിലും പറഞ്ഞ് അവിടെ ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. റിസ്ക് ആയിട്ടുള്ള സെൻറ്ററുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒ ടി ഒക്കെ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് എല്ലായിടത്തും വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ചെക്കുകൾ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സേഫായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. അതുമല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പോയതുകൊണ്ട് ഇതുകൊണ്ടൊരു കൺട്രിയിൽ വന്ന് നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റായ ഒരു മിഥ്യാധാരണയാണ്. അക്കോർഡിംഗ് ടു മീ ഇംഗ്ലീഷിനകത്ത് നല്ലൊരു പ്രാവീണ്യം ഇല്ലാതെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ഹാൻഡിലിംഗ് ഹ്യൂമൻസ്, നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ, നമ്മുടെ ഒരു ചെറിയ ഒരു നിരുത്തരവാദിത്ത ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില കൊടുക്കേണ്ടി വരും. മാക്സിമം നമ്മളത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സേഫ്റ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്.
ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ഇപ്പം ജിജോ പരാമർശിക്കുകയുണ്ടായി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാനായിട്ട് ചാൻസ് ഉണ്ടോ?
നിലവിൽ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഇതുവരെ അങ്ങനെ വെബ്സൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, റൈറ്റിംഗ് സി പ്ലസ്, ബാക്കി എല്ലാം ബി ഗ്രേഡ്, റീഡിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ഇതെല്ലാം തന്നെ ബി ഗ്രേഡ്. ഈ ഒരു സ്കോറിൽ തന്നെ ആയിരിക്കും കൊണ്ടുവന്നത്. ഐഎൽസ് ആണെങ്കിലും റൈറ്റിംഗ് 6.5, ബാക്കി എല്ലാം 7, വിത്തിൻ 12 മന്ത്സ് ക്ലബ്ബിംഗ് അക്സെപ്റ്റബിൾ ആണ്. സോ നമുക്ക് എത്ര ടൈം വേണേലും എഴുതാം, സിംഗിൾസ് ആയിട്ട് വേണേലും നമുക്ക് എഴുതാൻ പറ്റും. ന്യൂസിലാൻഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള സ്കോറ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇതുവരെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പുതിയൊരു അപ്ഡേറ്റുകൾ വന്നിട്ടില്ല.
നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സംസാരിച്ചായിരുന്നു, ഇപ്പോൾ എൻറോൾ ചെയ്യപ്പെട്ട നേഴ്സസിന് എന്തെങ്കിലും ചേഞ്ചസ് ബാധിക്കുന്നുണ്ടോ?
അതിൻ്റെ ഒരു ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്, December 4th. December 4th മുന്നേ എൻറോൾ ചെയ്ത നേഴ്സസ് എല്ലാം തന്നെ ക്യാപ് December 4th മുന്നേ രജിസ്റ്റർ ചെയ്തേക്കുന്ന എല്ലാ ആൾക്കാരും ക്യാപ്പിൻ്റെ പ്രോസസ്സിൽ കൂടെ തന്നെ പോകും. കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ക്യാപ്പ് വേണ്ട, ഓസ്കി മതി, എന്ത് സംഭവിക്കും എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി ഫൈനൽ ഡിസിഷൻ ബൈ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ. നിങ്ങൾക്ക് ക്യാപ്പിൻ്റെ ലെറ്ററാണ് കിട്ടുന്നെങ്കിൽ എൻ്റെ ഒരു ശരിയാണെങ്കിൽ ക്യാപ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓസ്കിയാണ് കിട്ടുന്നെങ്കിൽ ഓസ്കിയുടെയും തിരട്ടിയിൽ എക്സാമിനേഷനും ഡേറ്റ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അതിനൊരു മാറ്റം ഉണ്ടാവാൻ നിലവിൽ സാധ്യതയില്ല. കൗൺസിലിൻ്റെ അസസ്മെൻറ്റ് ശേഷം കിട്ടുന്ന ഡിസിഷനിൽ ലെറ്ററിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും അത്.
ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് ചോദിക്കുകയാണ്, കാരണം നമുക്ക് പലരും ചോദിക്കുന്നത് കൊണ്ടാണ്. ഇനിയും ആർക്കെങ്കിലും ക്യാപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ?
ഇനി ആർക്കും ക്യാപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ക്യാപ്പിന് അപ്ലൈ ചെയ്യേണ്ട, അല്ല ക്യാപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു മൊഡ്യൂളിൻ്റെ ടൈം ഓൾറെഡി കഴിഞ്ഞു. December 4th മുന്നേ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ക്യാപ്പ് നിലവിൽ ന്യൂസിലാൻഡിൽ ഉള്ളത്. ആ ആൾക്കാർക്ക് ഇപ്പം നിലവിൽ കൗൺസിൽ കൊടുക്കുന്നത് 1 ഇയർ ഡിസിഷൻ ലെറ്റർ വാലിഡിറ്റി ആണ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ശരിയാണെങ്കിൽ അടുത്ത ഒരു ജൂൺ ജൂലൈക്കുള്ളിൽ ഈ December 4th മുന്നേ കൊടുത്തേക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഡിസിഷൻ ലെറ്റർ
ചെയ്യണം.
അപ്പോൾ നെക്സ്റ്റ് ഇയർ 2025 ഒരു ജൂൺ ജൂലൈ വരെ അവർക്ക് അതിനുള്ള വാലിഡിറ്റി ഉണ്ടാകും. ആ ഒരു സമയം വരെ ഈ പ്രത്യേക വിഭാഗം നേഴ്സുമാർക്ക് വേണ്ടി മാത്രം ക്യാപ്പ് ഇവിടെ റണ്ടാവും. ഈ ആൾക്കാർക്ക് ഇനി ഓസ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലാണ്. പക്ഷേ അക്കോർഡിംഗ് ടു എൻ്റെ വ്യൂ പോയിൻറ്റ് അവർക്ക് ഇപ്പം ക്യാപ്പിൻ്റെ ഡിസിഷൻ ലെറ്റർ കൊടുത്തെങ്കിൽ അവർ മസ്റ്റായിട്ട് ക്യാപ്പ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ ക്യാപ്പിനുള്ള എൻറോൾമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം കൗൺസിലിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് കൗൺസിലാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഓസ്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഇതിന് ശേഷം വന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം ഇനി മുതൽ അങ്ങോട്ടെല്ലാം ഇനി അങ്ങോട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ ഇന്ന് തുടങ്ങിയാണെങ്കിലും December 4th ശേഷം നാളെ ആപ്ലിക്കേഷൻ ഇട്ടാലും എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഓസ്കി ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഓസ്കി എന്ന് പറഞ്ഞ പാത്വേയും ന്യൂസിലാൻഡ് തിയറട്ടിക്കൽ ഓൺലൈൻ എക്സാമിനേഷനുമാണ്. ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ഇവർക്ക് ഗ്യാപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവർക്കും പറ്റത്തില്ല, കാരണം അവർക്ക് 100% ഈ ഒരു മൊഡ്യൂളിൽ മാത്രമാണ് പോകുന്നത്. അവർ ഓസ്കിയും ഓൺലൈനും തന്നെ ചെയ്യണം. അവരെ സംബന്ധിച്ച് ഓൺലൈൻ എക്സാമിനേഷൻ അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അവരുടെ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് സെൻറ്ററിൽ പേരിന്ന് എഴുതാം. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു PHS സെൻറ്റർ, അപ്രൂവ്ഡ് ആയിട്ടുള്ള PHS സെൻറ്ററിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും PHS സെൻറ്റർ ഒരു പക്ഷേ ഉണ്ടാവാം, പക്ഷേ അവിടെ നമ്മുടെ ന്യൂസിലാൻഡിൽ ഓൺലൈൻ എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഒരു പക്ഷേ അല്ലെങ്കിൽ അത് അപ്രൂവ്ഡ് സെൻറ്റർ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അതാത് ആൾക്കാരുടെ പ്രൊഫൈലിൽ നോക്കുന്ന സമയത്ത് എക്സാമിനേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 3 സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി എക്സാമിനേഷൻ എഴുതേണ്ടി വരും.
ഓൺലൈൻ എക്സാം എഴുതി കഴിഞ്ഞാൽ എപ്പം റിസൾട്ട് അറിയാൻ പറ്റും ആപ്ലിക്കൻസിന്?
ഓൺലൈൻ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ന്യൂസിലൻഡിന്റെ തിയറട്ടിക്കൽ ഓൺലൈൻ എക്സാമിനേഷൻ ഒരു 24 hoursനുള്ളിൽ 24 hours കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് നമ്മുടെ ഐക്യൻ പോർട്ടലിൽ കാണാൻ സാധിക്കും. ഓൺസ് നമുക്ക് ആ ഒരു റിസൾട്ട് വന്ന് നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഒരു അനദർ 6 to 8 weeksനുള്ളിൽ ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഓസ്കി എക്സാമിനേഷൻ്റെ ഒരു ഇൻവിറ്റേഷൻ തരും. സോ ഓസ്കി എക്സാമിനേഷൻ എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്ന് തുടങ്ങി ഓസ്കി എക്സാമിനേഷൻ സ്റ്റാർട്ടാവും. അക്കോർഡിംഗ് ടു ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റിൽ പറയുന്നത് ഓസ്കി ന്യൂസിലൻഡിൽ സ്റ്റാർട്ടാവുന്നത് June 1, 2024 തൊട്ടാണ്. June 1, 2024 തുടങ്ങി നമുക്ക് ഓസ്കി എക്സാമിനേഷൻ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
നിലവിൽ ഇപ്പൊ ക്യാപ്പാണോ?
ഇപ്പൊ നിലവിൽ ക്യാപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും പഴയ
ആൾക്കാർ
അപ്ലൈ ചെയ്ത ആൾക്കാർക്കെല്ലാം തന്നെ ക്യാപ്പാണ്. ക്യാപ്പ് ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ക്യാപ്പ് വിൽ കണ്ടിന്യൂ. അതോടൊപ്പം തന്നെ ഓസ്കിയുടെ ആൾക്കാരും ഇവിടെ ഓസ്കിയും ചെയ്തുകൊണ്ടിരിക്കും. ഒരേ സമയം എനിക്ക് തോന്നുന്നു 24, 25 ഇത് രണ്ടും ഒരേപോലെ പോവും. ക്യാപ്പും ഓസ്കിയും പോവും ആൾക്കാർക്ക്. ന്യൂസിലൻഡ് കൗൺസിലിൽ നിന്ന് കിട്ടിയേക്കുന്ന ഡിസിഷൻ തന്നെ ബേസ് ചെയ്തിരിക്കും. ഓസ്കി ഫെയിലായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓസ്കിക്ക് നമുക്ക് 3 attempts ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഓസ്കി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അറൌണ്ട് 10 days നമ്മൾ വെയിറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയും നമുക്ക് 3 attempts ആണ് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്.
ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ന്യൂസിലൻഡിൽ എത്തണം.
യെസ്, ഓസ്കി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലാണ് നേഴ്സസ് മോഡ് എന്ന് പറയുന്ന അസോസിയേഷൻ്റെ, സോറി, അവരുടെ സംഘടനയാണ്. നേഴ്സസ് മോഡിൽ വന്നിട്ട് നമ്മൾ എക്സാമിനേഷൻ, ഓസ്കി എക്സാമിനേഷൻ സെറ്റ് ചെയ്യേണ്ടി വരും. അതൊരു 3 days പ്രോഗ്രാമാണ്. 2 days എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ബേസിക്കായിട്ട് അവരെങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് എക്സാം എന്നുള്ളത് അവർ പറഞ്ഞു തരും. അതിനുശേഷം 3rd day 3 hours 3 hoursന്റെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഇത്. ഈ എക്സാമിനേഷനിൽ 10 stations ഉണ്ടായിരിക്കും. 10 stations പാസ്സാവണം. അതിനെ തുടർന്ന് എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഈ റിപ്പോർട്ട് നേഴ്സസ് മോഡെ ഒരു ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിലിൽ സബ്മിറ്റ് ചെയ്യും. കൗൺസിൽ റിസൾട്ട് റിസീവ് ആയതിനു ശേഷം നമ്മുടെ ഐക്യൻ പോർട്ടലിൽ നമുക്കത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ സക്സസ്ഫുൾ ആയി അടുത്ത വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് ഒബ്വിയസ്ലി APC ആയിരിക്കും, ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും.
ജിജോയുടെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ വരുന്ന ഒരു ആപ്ലിക്കൻറ്റിൻ്റെ ഒരു ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ചോദിക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവർ വരുന്നു, പ്രീ ഓറിയൻറ്റേഷൻ ഉണ്ട്, 3rd day എക്സാം ഉണ്ട്, ഇതെല്ലാം കൂടെ എത്ര ദിവസം വരും? എങ്ങനെയാണ് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വളരെ നന്നായിട്ട് എന്നെ നോക്കിക്കാണുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് 3 days എക്സാമിന് ക്യാപ്പ് ഇവിടെ നിലവിൽ 4 weeks എബോവ് ആണ്. 4, 6 weeks 3 months ഒക്കെയാണ് ക്യാപ്പ്. ക്യാപ്പിന് വരുന്ന പല ആൾക്കാരും ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇവിടെ ക്യാപ്പ് ചെയ്ത് അതിനെ തുടർന്ന് ജോലിക്ക് ശ്രമിച്ച് ജോലി കിട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു നിലവിൽ ഒരു സാഹചര്യം പരിഗണിച്ച് ഫാമിലിയായിട്ട് വരുന്നത് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് അതൊരു റിസ്ക് ആണ്, നമ്മുടെ ഒരു ലൈഫിൽ എടുക്കുന്ന റിസ്ക് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് അറ്റ് എ ടൈം റിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒരു സ്റ്റെബിലിറ്റി പോവാണ്, ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനിലോട്ട് നമ്മൾ മാറും. പക്ഷെ വൈഫ് എന്നെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന നേഴ്സസിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെയാണ്. അവരെ റിസൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവരെ അവരുടെ ലീവ് അനുസരിച്ചുള്ള ഒരു എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത് 3 days പ്രോഗ്രാമിന് ന്യൂസിലൻഡിൽ വരുവാ. ന്യൂസിലൻഡിൽ വന്ന് ന്യൂസിലൻഡ് വരെ സമയം മൈൻഡ്രിയെ സംബന്ധിച്ച് മൈൻഡ്രി അവർക്ക് വേണ്ടുന്ന എയർപോർട്ട് സപ്പോർട്ടും അക്കോമഡേഷൻ സപ്പോർട്ടും എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും അവരെ ഓസ്കിയുടെ ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന 3 days പ്രോഗ്രാം ചെയ്തതിന് ശേഷം വി ആർ ഹോപ്പിംഗ് ദ ബെസ്റ്റ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ പിള്ളേരെല്ലാം പാസ്സാവണം, പാസ്സാവും. അത് നമ്മുടെ വിശ്വാസം. നമ്മൾ പഠിപ്പിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നതും ട്രെയിൻ ചെയ്യുന്നതും എല്ലാം അതാണ്. നമ്മളിപ്പോൾ ക്യാപ്പിന് വരുന്ന പിള്ളേരെയും ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച് വരുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓസ്കിക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അവരുടെ ലാംഗ്വേജ്, അവരുടെ ക്ലിനിക്കൽ സ്കിൽസ് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു 1 week അല്ലെ 2 weeks ലീവ് മോർ ദാൻ എനഫ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ജോലി റിസൈൻ ചെയ്യുന്നില്ല, വരുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ന്യൂസിലൻഡിൽ കിട്ടുന്നുണ്ട്. അവരുടെ അക്കോമഡേഷൻ ആവട്ടെ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, അവരുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളാവട്ടെ.
ന്യൂസിലൻഡിൽ കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാണോ, എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്?
എക്സാമിനേഷൻ ടൈമിൽ 3 days ഓസ്കിയുടെ സമയത്ത് എൻ്റെ ഒരു അറിവ് പ്രകാരം അവർ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അഥവാ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് എക്സാമിൻ്റെ സമയത്ത് അവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഇൻഫർമേഷൻ സൈറ്റിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുറച്ചുകൂടെ പോയി ഒന്ന് വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. ഡ്യൂറിംഗ് ദ ഓസ്കി ടൈം അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്നോ ചെയ്യത്തില്ല എന്നോ അവർ പറഞ്ഞിട്ടില്ല. യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന ആ 3 days അക്കോമഡേഷൻ ഒരു പക്ഷേ അവർ കൊടുക്കുമായിരിക്കാം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കൊടുത്തില്ല, നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഉറപ്പായിട്ട്.
അതിനുശേഷം റിസൾട്ടിന് അവർ വെയിറ്റ് ചെയ്യണോ, എങ്ങനെയാണ്?
റിസൾട്ടിന് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. റിസൾട്ട് എനിക്ക് തോന്നുന്നു ഐക്യൻ പോർട്ടലിലായിരിക്കും അവർ കൊടുക്കുന്നത്.
അതിൻ്റെ കാലാവധി
എത്ര സമയത്തിനുള്ളിൽ എന്നുള്ളതിനെ പറ്റിയും ഒരു കൃത്യമായ ഒരു ധാരണയില്ല. നമുക്കിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അധികമായിട്ട് ഒരുപാട് ക്ലിയർ ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് എക്സാമിനേഷൻ എഴുതി ഒരു കാൻഡിഡേറ്റ് ഓസ്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ ആവും. ബട്ട് വെബ്സൈറ്റിൽ കുറേ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു 24 hoursനുള്ളിൽ 24 to 48 hoursനുള്ളിൽ റിസൾട്ട് വരുമായിരിക്കാം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. മേ ബി ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു വീക്സ്, സം 1 or 2 weeks ആൾസോ.
ഫെയിലായാൽ
10 working daysന് ശേഷം അവർക്ക് വീണ്ടും അത് അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ എക്സാമിനേഷൻ എഴുതാം. ഒന്നുകിൽ അവർക്ക് പോയിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ അവർ പിന്നീട് എക്സാം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. 3 പ്രാവശ്യം ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓൺലൈൻ ടെസ്റ്റ് പോലെ തന്നെ 3 ചാൻസേ ഉള്ളൂ.
3 ചാൻസിനുള്ളിൽ ഓസ്കി ക്ലിയർ ആവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
ഓസ്കി ക്ലിയർ ആയി കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് എന്താണ്?
ഓസ്കി ക്ലിയർ ആയാൽ റിസൾട്ട് കൗൺസിൽ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവരത് നമ്മുടെ ഐക്യൻ പോർട്ടലിൽ നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഓസ്കി കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആ APC എന്ന് പറഞ്ഞ കൗൺസിലിൻ്റെ ആ ഒരു APC ഉള്ള ഒരു ഇൻവിറ്റേഷൻ കാലതാമസം മാത്രമേ കാണത്തുള്ളൂ. ബിറ്റ്വീൻ ഒരു ഒത്തിരി ലോങ് ടൈം എടുക്കാതെ തന്നെ ഒരു 4 to 6 weeksനുള്ളിൽ എന്തായാലും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ സാധിക്കും.
4 to 6 weeks ഏകദേശം
അതിൻ്റെ ഒരു കറക്റ്റ് ടൈം ഫ്രെയിമോ കാലാവധിയോ ഒന്നും കൗൺസിൽ ഇതുവരെ കൊടുത്തിട്ടില്ല വെബ്സൈറ്റിൽ.
അത് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം.
ജോലിക്ക് അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും.
എങ്ങനെയാണ് ഇപ്പം ജോലി കിട്ടാനുള്ള ചാൻസ്? ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റ് എങ്ങനെയാണ്?
വളരെയധികം ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് അത്. എല്ലാ ആൾക്കാരും ഈ യൂട്യൂബിലുള്ള വീഡിയോകളെല്ലാം അവിടെ കണ്ടിട്ട് പല ആൾക്കാരും പാനിക് ആയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഒരിക്കലും ഒരു ഈസി അല്ല. നമ്മളൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തോട്ട് പറിച്ച് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളുടേതായ പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവാം. നമ്മളൊരു പക്ഷേ ഒരു കംഫോർട്ട് സോണിൽ ഒരു മുട്ടയ്ക്കകത്ത് നല്ല ചൂട് പറ്റി വളരെയധികം ഷെൽട്ടർ എന്ന് പറയുന്ന നമ്മൾ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. നമ്മൾ അത് പൊട്ടിച്ച് പുറത്ത് വരുമ്പം ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെൽക്കമിങ്ങോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോ ഇനിഷ്യലി ഉണ്ടാവണമെന്നൊന്നും ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ 2020 January ന്യൂസിലാൻഡിൽ വന്ന ഒരാളാണ്. ഞാൻ ന്യൂസിലാൻഡിൽ വരുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ, ഒരു വർഷത്തോളം പേപ്പർ വർക്ക് ചെയ്തു, ക്യാപ്പിൻ്റെ അഡ്മിഷന് വേണ്ടി നമ്മൾ 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു, കുറേ സ്ട്രഗിൾ കൂടെ നമ്മൾ വന്നത്, കുറേ പൈസയും നമ്മൾ അതുപോലെ ചിലവാക്കി ഇൻവെസ്റ്റ് ചെയ്ത് വന്നേ. ഗൾഫിലായിരുന്നു ഞാനും എൻ്റെ വൈഫും ജോലി ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു അത്, നമ്മുടെ ലൈഫിൽ അല്ലെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും എല്ലാവരും പറയാനുള്ള ഒരു കാര്യമാണ്, എല്ലാ നേഴ്സസും ലോകത്ത് എവിടെ പോയാലും ചെയ്യുന്ന ജോലി സെയിം ആയിരിക്കും. ആകെ ഉള്ളത് അവരുടെ ഒരു വേ ഓഫ് ഡൂയിങ് ഇറ്റ് കുറച്ചൊന്ന് മാറും. പക്ഷേ നമ്മൾ കൂടെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അവർക്ക് കിട്ടുന്ന ഒരു സംഭവം അല്ലെ അവർ ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് എവിടെ പഠിച്ചു അല്ലെ എന്ത് പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ആയി എന്നുള്ളതല്ല, എല്ലായിടത്തും അതിൻ്റെതായ ഒരു നല്ല വശങ്ങളും അതിൻ്റേതായിട്ടുള്ള നല്ല ഇതും ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ന്യൂസിലൻഡിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പിള്ളേർക്ക് ഒരുപാട് മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഭാവിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് അത്രയും ഒരുപക്ഷെ അവർ സ്ട്രഗിൾ ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എത്രത്തോളം ലാഭമുണ്ട് അല്ലെ എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ളതിന് പ്രാധാന്യമില്ല. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു കടയിൽ പോയി ബിരിയാണി കഴിച്ചു, 100 രൂപയ്ക്കും ബിരിയാണി ആയിട്ടും 500 രൂപയ്ക്കും ബിരിയാണി ആയിട്ടും. സോ രണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ 500 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ 500 രൂപ പോയി എന്ന് നമ്മൾ പറയാറില്ല. എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലോട്ട് നമ്മളൊരു പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യരുത്. യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ സംതിങ് എൽസ് അൻ്റിൽ യു ഗെറ്റ് സം ബെനിഫിറ്റ്. സോ നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുക, അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ ടൈം. നിങ്ങളുടെ ഒബ്വിയസ്ലി കുറച്ച് പൈസ ചിലവുണ്ടാവും. ഇത് നമുക്ക് എപ്പോൾ റിട്ടേൺ ആവും എന്നുള്ളതെന്ന് പറയുന്നത് കാത്തിരുന്ന് കാണണം. മൂന്നാമതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേർ വിൽ ബി എ റിസൾട്ട് കമ്മിങ് അപ്പ് വെരി സൂൺ. ന്യൂസിലൻഡ് ചെയ്യുമ്പോഴുള്ള അനദർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ന്യൂസിലൻഡ് മാത്രമല്ല ഓസ്ട്രേലിയ എന്ന് പറയുന്നൊരു വലിയൊരു കൺട്രിയുടെയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ട് കൺട്രിയിലും ഇപ്പം വരാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ജോലി റിസൈൻ ചെയ്യാതെ അവർ വരിക, പേപ്പർ വർക്കുകൾ സൈഡിൽ കൂടെ ചെയ്യുക, OET ക്ലിയർ ആക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക, എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക, ഓസ്കി വന്ന് ക്ലിയർ ചെയ്യുക, തിരിച്ചു പോവുക, തിരിച്ചു പോയി രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം അവിടെ നിന്നോട്ട് ജോലി സെർച്ച് ചെയ്യുക. ജോലി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് യു ആർ സ്റ്റിൽ നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ ഇൻ ന്യൂസിലൻഡ്, അത് നിങ്ങളുടെ ന്യൂസിലൻഡ് നേഴ്സിംഗ് കോൺസ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓസ്ട്രേലിയയിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയയിലും ജോലി സെർച്ച് ചെയ്യുക. ഇഷ്ടംപോലെ ജോബ് റിക്രൂട്ട്മെന്റ് കമ്പനികളും അതെല്ലാം ഉണ്ട്, വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്.
നല്ലൊരു പോയിന്റ് ജിജോ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ. അവിടെ ഇരുന്നോണ്ട് തന്നെ ചെയ്യുമ്പോൾ ഈ രണ്ട് ഓപ്ഷനും അവർക്ക് അവിടെ ഇരുന്നോണ്ട്
ചെയ്യാൻ പറ്റും. നിലവിൽ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പം കറന്റിലി നമുക്കിപ്പം പണ്ടത്തെ അത്രയൊരു ഷോർട്ടേജോ അല്ലെങ്കിൽ അത്രയും വലിയൊരു വൈൽഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇപ്പം ഇല്ല. അത് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. എന്നിരുന്നാലും മൈൻഡ്രിയിൽ ഇപ്പോഴും പിള്ളേർ വരുന്നുണ്ട്, ഇപ്പോഴും പിള്ളേർക്ക് ജോലി കിട്ടുന്നുണ്ട്, നാളെയും പിള്ളേർ വരും, അടുത്ത 25 പിള്ളേർ വരും. കിട്ടാൻ വിധിച്ച ആൾക്കാർക്ക് കിട്ടും. കുറച്ച് ഭാഗ്യമുണ്ട്, കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. താൻ പാതി ദൈവം പാതി. നിനക്ക് ചെയ്യാനുള്ള ഹാർഡ് വർക്കുകൾ നീ കൊടുക്ക്. നീ കൊടുത്തതിന് ശേഷം നിനക്ക് ന്യൂസിലൻഡാണോ വിധിച്ചിട്ടുള്ളത്, നിനക്ക് ന്യൂസിലൻഡ് ജോലി കിട്ടിയിരിക്കും. ഓസ്ട്രേലിയ ആണോ പറഞ്ഞേക്കുന്നത്, നീ എത്ര വിധിച്ചാലും കാര്യമില്ല, നിനക്ക് ഓസ്ട്രേലിയയിലെ ജോലി കിട്ടത്തുള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് എവിടെയെങ്കിലും കാർ ഉറപ്പിച്ച് ഇന്ന് വെക്കുക. ഓക്കെ, ന്യൂസിലൻഡിൽ നിന്നാലും ഓസ്ട്രേലിയയിൽ നിന്നാലും അതിനകത്ത് നഷ്ടമല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ വന്ന ഒരു നേഴ്സുമാരെ റിഗ്രറ്റ് ചെയ്ത് വിഷമത്തോടെ തിരിച്ചു പോയതായിട്ട് എൻ്റെ അറിവിലില്ല. സോ ഇറ്റ് ഈസ് അൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പുട്ട് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്, പുട്ട് യുവർ ടൈം, ലെറ്റ് നെക്സ്റ്റ് ജനറേഷൻ ബി മോർ ഹാപ്പി ദൻ യു.
ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ജിജോ, കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി എഫ് എം റേഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നു, ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, ഈവൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സിറ്റുവേഷൻ മാറി എന്ന് പറയുമ്പോൾ, പറഞ്ഞതിന് ശേഷം പോസിറ്റീവ്ലി ഫോർച്ചുനേറ്റ്ലി വിതിൻ 2 weeks ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിളിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ജോലി കിട്ടാനായിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ജിജോയ്ക്ക് തോന്നുന്നത്?
ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പം ഇവിടെ കുറച്ച് ഹോസ്പിറ്റൽസും കുറച്ച് റെസ്റ്റോറൂമുകളെ ഉള്ളൂ. എല്ലാ ആൾക്കാരും ആദ്യം പ്രിഫർ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് DHP. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് നേഴ്സസ് ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മേജറായിട്ടുള്ള എല്ലാ വേക്കൻസികളും ഫിൽ ചെയ്തിട്ടുണ്ട്. രണ്ട്, എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ക്രൈസിസിൻ്റെ ഒരു ന്യൂസ് ഓൾറെഡി എല്ലായിടത്തും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂ എല്ലായിടത്തും ഉണ്ട്. അത് DHP ആണെങ്കിലും റെസ്റ്റോറൂമുകളാണ്, എല്ലായിടത്തും ഫണ്ടിങ് അതിനനുസരിച്ചിട്ട് ഓരോ വാർഡുകളിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോകുന്നത്. സോ ബഡ്ജറ്റിനനുസരത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വേക്കൻസികൾ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാജുവേഷൻ പാസ്ഔട്ടായ, നേഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് പാസ്ഔട്ടായ ഒരു ഇയറായിരുന്നു 2023. 2023-2024 ആദ്യത്തോടുകൂടി കുറേ ഗ്രാജുവേറ്റ്സ് പാസ്സായി. അപ്പോൾ ന്യൂസിലൻഡിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ഒരു റെക്കമെൻഡേഷൻ എപ്പോഴും ഇവിടെ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ളതാണ്. സോ അവർ കുറേ പേരിപ്പം ജോലിക്ക് കയറി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, എല്ലാവർക്കും ജോലി ഒരു പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുക അന്വേഷിപ്പിൻ കണ്ടെത്തും, അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. സോ ഇപ്പം ഇവിടെ ഇന്നിപ്പം സാഹചര്യത്തിൽ പഴയതിൻ്റെ പോലെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്ലിയർ ആൻസർ അത്രയും ഈസി ആയിട്ട് ജോലി കിട്ടത്തില്ല. ജോലി കിട്ടുന്ന അത്ര എളുപ്പമല്ല. നാളെ 6 months കഴിഞ്ഞ് ജോലി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇപ്പം പറയാൻ പറ്റത്തില്ല. കാരണം
ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്,
കിട്ടാത്ത പോയ ആൾക്കാരെ എനിക്കറിയാം, കുറച്ച് പേര് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ മൈൻഡ്രി, ഇപ്പം മൈൻഡ്രിയെ പറ്റി പറയുകയാണെങ്കിൽ, മൈൻഡ്രി നേഴ്സിംഗ് സൊല്യൂഷൻസിൽ ഫാമിലി എന്ന് കിട്ടാതെ പോയ പല ആൾക്കാരും അവർ പോയേക്കുന്നത് വെറും കൈയോടെ അല്ല. അവർക്കെല്ലാം ഓസ്ട്രേലിയ ജോലി കിട്ടിയിട്ടുണ്ട്. അവരിവിടെ നിന്ന് സെർച്ച് ചെയ്ത് ഒരു പക്ഷേ അവർക്ക് ഇവിടെ അത് സക്സസ് ആക്കാൻ പറ്റിയില്ല, അവർക്കെല്ലാവർക്കും ഓസ്ട്രേലിയ ജോലി കിട്ടിയാണ് അവർ പോയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് ആൾക്കാർക്ക് ഇവിടെ ഇല്ലെങ്കിൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ന്യൂസിലൻഡ്, അത് UKയിലോ അയർലൻഡിലോ പോയി കിട്ടത്തില്ല. ന്യൂസിലൻഡ് പ്രോസസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു ബെനിഫിറ്റാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു വലിയ ഡോർ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആർ വി പെർഫെക്റ്റ് ഇൻ ടു ദാറ്റ് ലൈൻ? നമ്മുടെ CV പ്രോപ്പറാണോ? നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഇംപ്രഷൻ, നമ്മുടെ CV കവർ ലെറ്റർ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈപ്പ്, അപ്ലൈ ചെയ്യുന്ന രീതി, ഇത് കറക്റ്റാണോ? ന്യൂസിലൻഡിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അവർക്കൊരു സ്റ്റൈലുണ്ട്. 5 pages CV കൊണ്ടു ചെന്നിട്ട് ഒരു എംപ്ലോയറെ കൊടുത്തിട്ട് ഇത് വായിച്ച് നോക്കി എന്നെ ഇന്റർവ്യൂവിന് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും വിളിക്കത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ പിള്ളേർ ജോലി കിട്ടുന്നില്ല എന്ന് പറയാൻ നമ്മൾ അവരുടെ CV മേടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് നമ്മുടെ റിലീജിയൻ. ന്യൂസിലൻഡിൽ റിലീജിയൻ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളെന്തിനാണ് നമ്മുടെ റിലീജിയൻ CV എഴുതുന്നത്? എല്ലാ മലയാളികളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ ആർക്കും കാണേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുവഴി പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമ്മുടെ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഇപ്പോൾ അവർക്ക് CV ഉണ്ടാക്കി കൊടുക്കുകയാണ്.
ഒരു CV സപ്പോർട്ട്
കൊടുക്കുന്നു. രണ്ടാമത്, ഇനി നിങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെങ്കിൽ, നമ്മൾ 1,000 രൂപ അല്ലെങ്കിൽ $100 ചെയ്തത്, ഇനി ഈ പൈസയും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു CV എടുത്ത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു, ഇതിനകത്ത് മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതെല്ലാം എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരാൾ ഇന്റർവ്യൂ സെലക്ട് ചെയ്യത്തുള്ളൂ. ഈ പേജും ഇത്രയും ഡീറ്റെയിലും അൺനെസറി ആയിട്ടുള്ള ഡീറ്റെയിൽ എഴുതി വെച്ച് ഇതെല്ലാം വായിച്ച് നോക്കാൻ ഇവിടെ ആർക്ക് സമയമില്ല. 10 vacancy ഉള്ളിടത്ത് 25 അപ്ലൈ ചെയ്യുന്നുണ്ട്. 25 അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന 10 CV അവർ ഇന്റർവ്യൂ വിളിക്കും, അല്ലെങ്കിൽ 15 CV ഇന്റർവ്യൂ വിളിക്കും. ആ ഇന്റർവ്യൂവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 10 അവർ എടുക്കത്തുള്ളൂ.
ഇനി ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്?
ഇന്റർവ്യൂ വിളിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് തിങ് കമ്മ്യൂണിക്കേഷൻ ആണ്. യു നീഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി കോൺഫിഡൻറ്റ്. രണ്ടാമത്തൊരു കാര്യം, നമ്മളുടെ CV നോക്കിയിട്ടായിരിക്കും നമ്മളവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. CV എന്തൊക്കെ നീ എഴുതി വെച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി കൃത്യമായിട്ട് നീ അറിഞ്ഞിരിക്കണം. അത് നിനക്കില്ലാത്തൊരു സംഭവം നീ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമില്ല. മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ ഹോണസ്റ്റിയും ഡെഡിക്കേഷനും, അത് അവർക്ക് ആ ഇന്റർവ്യൂ കൂടെ അവർ മനസ്സിലാക്കും. അത് നമ്മൾ ക്ലിയർ ആയിട്ട് എവിഡൻസ് ചെയ്ത് കൊടുക്കണം. സി, ഞാൻ ആപ്റ്റ് ആണ് ഈ പൊസിഷന്. യു നീഡ് ടു പ്രൂവ് ദാറ്റ് ഹൗ യു ആർ ഏബിൾ ടു ടേക്ക് ദിസ് ജോബ്. ഓക്കെ, ഞാൻ ഇതിന് ഏറ്റവും ഔട്ട് ഓഫ് ദിസ് 10 ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ആ ഇന്റർവ്യൂവിൽ നീ കാണിച്ചു കൊടുക്കണം. എല്ലാവരോട് പറയണം. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം പറയണമെങ്കിലും ചെയ്യണമെങ്കിലും മനസ്സിൽ മാത്രമേ അതിൻ്റെ കാര്യം ഇത് പുറത്തു വരണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ.
അത് ജിജോ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇതിപ്പം നഴ്സിംഗ് ഫീൽഡിലല്ല, ഇപ്പം ഞാനൊരു സീനിയർ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സർവീസാണ് നമ്മൾ ഈ ചെയ്യുന്ന കമ്മ്യൂണിറ്റി എഫ് എം. ഞാനും ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്ത്യയിൽ പ്രമുഖ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. ആ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഞാൻ സി വി എഴുതിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നെനിക്ക് മനസ്സിലായി വന്ന ആദ്യത്തെ ഒന്ന് രണ്ട് വർഷത്തിനകത്ത് തന്നെ. എന്നിട്ട് ഞാനൊരു പ്രൊഫഷണൽ കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പേ ചെയ്ത്, അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ $200-$300 കൊടുത്തിട്ട് ഞാൻ എൻ്റെ സി വി റീവർക്ക് ചെയ്തു. അതിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഒരു ജോബിൻ്റെ പ്രൊഫൈലിൽ അവർ തരുന്ന അതിനെ മാച്ച് ചെയ്ത് വേണം ഞാൻ എൻ്റെ സി വി എഴുതാൻ. അങ്ങനെ തന്നെയല്ലേ ഇപ്പം നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സെയിം സി വി ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വേറൊരു ജോബിന് വേണ്ടി
ചെയ്യുന്നത്.
എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ ജിജോ കാണുന്നത്?
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ഒരു മലയാളി നേഴ്സിന്റെ വിജയഗാഥ രണ്ടാം ഭാഗം. ഇതിന്റെ മൂന്നാം ഭാഗം അടുത്ത വെള്ളിയാഴ്ച 7:25 മാർക്കറ്റ് പൾസിൽ കേൾക്കാം. ഇനി കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മലയാളം എഫ് എമ്മിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരളത്തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം വിദഗ്ധരെ.
നമസ്കാരം. മലയാളം 104.6 എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. 28 ഞായറാഴ്ച മുതൽ 4 ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാദിയുടെ ഒടുവിലത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിടയുള്ളത് കൊണ്ട് കുടുംബ ചുമതലകളെല്ലാം ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റത്തിനും യോഗമുണ്ട്. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം ആധുനിക സംവിധാന പ്രകാരം കൃഷിരീതികൾ വിപുലീകരിക്കാൻ സാധ്യതയുണ്ട്. ഭരണ സംവിധാനത്തിൽ ഉള്ള അപാകതകൾ പരിഹരിച്ച് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ശീലിക്കുവാനിട വരും. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിട വരും. കുടുംബസമേതം വിനോദയാത്രയ്ക്ക് മെയ് മാസത്തിൽ വിഭാവനം ചെയ്യുവാനും യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും യോഗമുണ്ട്. മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് നിലവിലുള്ള തൊഴിൽ മേഖലകൾ നിലനിർത്തി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നഷ്ടകഷ്ടങ്ങളെ ഒഴിവാക്കി ധ്രുവീകരിക്കുവാനുമുള്ളൊരവസരം വന്നു ചേരുവാനിട വരും. വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കുന്നത് വഴി പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ഒരു വർഷത്തേക്ക് പിന്മാറുവാൻ തീരുമാനിക്കുവാനിട വരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കലാസാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങൾ വന്നു ചേരുവാനും സൽക്കീർത്തിക്കും യോഗം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മണ്ഡലങ്ങളിലും കുടുംബത്തിലും വന്നു ചേരുവാനിട വരും. പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ എല്ലാ പ്രകാരത്തിലും സ്വസ്ഥതക്കുറവും സമാധാനക്കുറവും ഉണ്ടാകുവാനിടയുള്ളതുകൊണ്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു കഴിവ് ആർജിച്ചും കൊണ്ട് എല്ലാം അന്തിമമായിട്ട് ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിട വരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനും സാധ്യത കാണുന്നു. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പരിഗണിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. നിലവിലുള്ള രാജ്യത്തിൽ ഉദ്യോഗ സാധ്യതകൾ കുറവുള്ളതിനാൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് പരിശ്രമിക്കാനിട വരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് നിർത്തിവച്ചതായിട്ടുള്ള കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച വിഭാഗത്തിലേക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടി ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നു. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. കലാ സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയവും സൽക്കീർത്തിയും വന്നു ചേരുവാനും യോഗമുണ്ട്. ചിത്രയുടെ ഉടുവലത്തെ രണ്ട് പാദം, ചോദ്യവിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഇനി ഒരു വർഷത്തേക്ക് പല പ്രകാരത്തിലും തടസ്സങ്ങളുണ്ടാവാൻ ഇടയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ എല്ലാ കാര്യങ്ങളിലും മുൻകരുതലുകൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. നിലവിലുള്ള ഉദ്യോഗത്തിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ഗുണകരമല്ല എന്ന സൂചനകൾ ലഭിച്ചതിനാൽ നിലവിൽ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകൾ ഒഴിവാക്കി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും അന്തിമമായിട്ട് വിജയം കൈവരിക്കുവാനും യോഗമുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാനും പരീക്ഷ എഴുതിയതിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനും യോഗമുണ്ട്. ഉന്നതരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന കർമ്മമണ്ഡലങ്ങളിൽ തൃപ്തിയായ പദവിയോടുകൂടിയതായുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. വിദേശത്തു നിന്നും ജന്മനാട്ടിൽ തിരിച്ചു വന്ന പലർക്കും വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുവാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നത് ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും വന്നു ചേരുവാനും ഇടയുണ്ട്. മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും യോഗം കാണുന്നു. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. ചിത്രവര, ശില്പവിദ്യ, കലാകായിക മേഖല എന്നിവ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അനുഭവങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ചയിൽ പരമാവധി ഒഴിവാക്കണം. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും അവലംബിക്കുവാനും യോഗമുണ്ട്. ഉത്രാടത്തിൻ്റെ ഒടുവരുത്ത മൂന്ന് പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സംഭവബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ പണം മുതൽ മുടക്കി വിപുലീകരിക്കാനുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ വേണ്ട പോലെ വേണ്ട സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി കുറവുള്ളതിനാൽ മറ്റൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗ്രഹം നിർമ്മിക്കുവാൻ അന്വേഷണം ആരംഭിക്കുവാനിടവരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും സൽകീർത്തിക്കും യോഗമുണ്ട്. അവിട്ടതിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ 2024-2025 എന്നീ വർഷങ്ങളിൽ തൊഴിൽ മണ്ഡലങ്ങളിൽ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആധുനിക കൃഷി രീതി അവലംബിക്കാൻ അവസരം വന്നു ചേരും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അനുകൂലമായിട്ടുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും. പൂരോരുട്ടാദിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും തന്മയത്വത്തോടുകൂടി ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. നാഡി ഉഷ്ണരോഗപീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങളെ ഉണ്ടാകുന്നവാനിടയുള്ളത് കൊണ്ട് പ്രകൃതി ജീവൻ ഔഷധ രീതികളും വ്യായാമവും പരിശീലിക്കുവാൻ സാധ്യതയുണ്ട്. 2025 പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനോ കരാറു ജോലികളിൽ ഒപ്പുവയ്ക്കുവാനോ അവസരം വന്നു ചേരും. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും മിക്ക ദിവസങ്ങളിലും അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. നമസ്കാരം.
നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് അവതരിപ്പിച്ച അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. മലയാളം FM എന്ന ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയോടുകൂടി ആരംഭിക്കും. ഇതിൽ ഒരു ലെഫ്റ്റനന്റ് കേണലിന്റെ ഓർമ്മക്കുറിപ്പിലൂടെ രണ്ടാം ഭാഗം കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
Community Access, radio every way you want it on planetaudio.org.